നമസ്കാരം. ഒരു പുതിയ എപ്പിസോഡ് ഫിലോമനയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ നമ്മൾ ക്ഷമയെക്കുറിച്ച് സംസാരിച്ചു. ഇന്ന് വിട്ടുപിടിക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആറ്റിറ്റ്യൂഡ് ഓഫ് ലെറ്റ് ഗോ എന്ന് സായിപ്പ് പറയും. നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കാത്ത കാര്യങ്ങളെയും വ്യക്തികളെയും ചുമക്കാതെ വിട്ടുകളയാണ് വേണ്ടത്. നിങ്ങൾക്കുള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാത്തിനും അതിൻ്റേതായ ഒരു സ്വഭാവമുണ്ട്. അതിനെ ബഹുമാനിക്കാനും ഉൾക്കൊള്ളാനും നമ്മൾ തയ്യാറായാൽ ഓരോ വ്യക്തിയും വളർന്നു വരുന്ന സാഹചര്യം വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കിയാൽ, അവരുടെ ചുറ്റുപാടുകളും സംസ്കാരവും വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കിയാൽ, അവരുടെ ബൗദ്ധിക നിലവാരവും വിദ്യാഭ്യാസവും ലോകപരിചയവും ചിന്തിക്കുന്ന രീതികളും ഒക്കെ അവരുടേത് മാത്രമാണെന്ന് മനസ്സിലാക്കിയാൽ ഇത് എളുപ്പമാണ്. ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ചലഞ്ചസിൽ ഒരെണ്ണം നമ്മൾ ഇടപഴകുന്ന മറ്റു മനുഷ്യരുടെ യാഥാർത്ഥ്യം, അതായത് അവരെങ്ങനെയാണോ അത് അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇത് പറയുന്ന പോലെ അത്ര എളുപ്പമല്ല. നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് വേറൊരാളെ മാറ്റാൻ കഴിയില്ല. അത് തിരിച്ചറിയാൻ പറ്റിയാൽ ഒരു വലിയ ഭാരം എടുത്തു മാറ്റിയ പോലെ തോന്നും. നമ്മൾ കുറേ സഹായിച്ചിട്ടുള്ള, നമ്മൾ നന്മ മാത്രം ചെയ്തിട്ടുള്ള ഒരാൾ നമുക്ക് പണി തരുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ? തമാശയ്ക്ക് പറയാറുണ്ട്, അയാൾ എന്നെ ഉപദ്രവിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ, കാരണം അയാൾക്ക് ഞാനൊരു നല്ലതും ചെയ്തിട്ടില്ല എന്ന്. അതായത് നല്ലത് ചെയ്യുന്നതേ തിരിച്ച് പണി കിട്ടാൻ വേണ്ടിയാണെന്ന്. ശരിക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നത് തിരിച്ച് നന്മ കിട്ടാൻ വേണ്ടിയല്ല, നിങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് അല്ലേ? നിങ്ങളോട് ഒരാൾ പരുഷമായോ അന്യായമായിട്ടോ പെരുമാറുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റല്ല, അത് അയാൾ അങ്ങനെ ആയതുകൊണ്ടാണ്. അയാളുടെ ജീവിത സാഹചര്യങ്ങളാണ് അയാളെ അങ്ങനെ ആക്കുന്നത്. അത് ആദ്യം ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. നിങ്ങളോട് സംസ്കാരശൂന്യമായും പരുഷമായും അല്ലെങ്കിൽ നിങ്ങളെ ചതിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് പെരുമാറുന്ന വ്യക്തിയോട് അതേ നാണയത്തിൽ പ്രതികരിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ അയാളെ പോലെ തന്നെയായില്ലേ? നിങ്ങളുടെ മനസ്സിലെ നല്ല പെരുമാറ്റത്തിൻ്റെയും ചിന്തകളുടെയും മനോഹരമായ പാറ്റേണുകൾ അത് നിങ്ങൾക്ക് പോലും ഇഷ്ടമില്ലാത്ത വേറൊരു വൃത്തികെട്ട പാറ്റേണിലേക്ക് എന്തിനു മാറ്റണം? എല്ലാ ജയവും നമുക്ക് പറഞ്ഞിട്ടില്ല, എല്ലാ കളികളും ജയിക്കേണ്ട ആവശ്യവുമില്ല. ചിലതൊക്കെ വിട്ടുപിടിക്കണം. എല്ലാ കാര്യങ്ങളും എല്ലാ വ്യക്തികളും നമ്മുടെ വഴിക്ക് വരണം എന്ന് ശഠിക്കുന്നത് ശരിയാണ്, ലോജിക്കലാണ്. നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയിൽ അവർ നമ്മളോടും പെരുമാറും എന്ന് പ്രതീക്ഷിക്കുന്നത് തന്നെ ഒരു ലാക്ക് ഓഫ് കോമൺ സെൻസാണ്, ലോജിക്കില്ലായ്മയാണ്. നന്മ ചെയ്താൽ തിരികെ നന്മ കിട്ടും എന്നൊക്കെ നമ്മൾ ബാലിശമായിട്ട് പ്രതീക്ഷിക്കുകയാണ്. നിർഭാഗ്യവശാൽ ഇതൊന്നും സംഭവിക്കാറില്ല. ശബ്ദമുയർത്താതെയും പരുഷമായ വാക്കുകൾ ഉപയോഗിക്കാതെയും പരമാവധി ശാന്തമായും മാത്രം സംസാരിക്കുന്നവരോട് ചിലർ വിദ്വേഷവും ധാർഷ്ട്യവും നിറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ച് കേട്ടിട്ടില്ലേ? ജീവിതത്തിൽ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ആരെയും ഉപദ്രവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നവരെ ചിലർ മനഃപൂർവ്വം ഉപദ്രവിക്കുന്നത് കണ്ടിട്ടില്ലേ? നന്ദികേടിൻ്റെയും ചതികളുടെയും കഥ എത്ര വേണം? സത്യത്തിൽ വ്യക്തികളെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചും നമ്മൾ വെച്ച് പുലർത്തുന്ന പ്രതീക്ഷകളാണ് നമ്മളെ ഏറ്റവും സങ്കടപ്പെടുത്താൻ കാരണമാവാറ്. വ്യക്തികളായാലും സംഭവങ്ങളായാലും എല്ലാം നമ്മുടെ രീതിക്ക് വരണം എന്ന് വാശി പിടിക്കുമ്പോഴാണ് നിരാശയുടെ സാധ്യത ഉടലെടുക്കുന്നത്. നമുക്ക് എത്രത്തോളം പ്രതീക്ഷയുണ്ടോ അത്രത്തോളം നമ്മൾ നിരാശപ്പെടാൻ തയ്യാറായിരിക്കണം. പ്രതീക്ഷിച്ചിരുന്ന വിജയങ്ങൾ വലിയ സന്തോഷം തരില്ല എന്നും കൂടെ ഓർക്കണം. അപ്രതീക്ഷിതമായിട്ട് ഒളിമ്പിക്സ് സ്വർണം ജയിക്കുന്ന ഒരു താരത്തിൻ്റെ സന്തോഷം സങ്കല്പിച്ചു നോക്കൂ. അല്ലെങ്കിൽ തോൽക്കുമെന്ന് വിചാരിച്ച് നിന്ന ഒരു ക്രിക്കറ്റ് മാച്ച് അവസാന നിമിഷം അവസാന പന്തിൽ സിക്സറടിച്ച് ജയിപ്പിക്കുന്നവൻ്റെ സന്തോഷം ആലോചിച്ചു നോക്കൂ. പലതവണ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഒരാൾ അല്ലെങ്കിൽ എത്രയോ തവണ കപ്പ് നേടിയ ഒരു ടീം അവർ വീണ്ടും ജയിക്കുമ്പോൾ വലിയ പ്രത്യേകിച്ചൊരു സംഭവം ഒരു സന്തോഷമൊന്നും ഒരുപക്ഷെ തോന്നണം എന്നില്ല. പ്രതീക്ഷയാണ് പലപ്പോഴും നമുക്ക് പ്രശ്നമുണ്ടാക്കുന്നത്. 2013 ദൃശ്യം എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങിയത് ഓർക്കുന്നുണ്ടാവും. അതിൻ്റെ ടൈറ്റിലും പോസ്റ്ററും ഒക്കെ വളരെ സാധാരണ രീതിയിലുള്ളതായിരുന്നു. ആ സമയത്ത് ഇറങ്ങിയ മറ്റ് സിനിമകളുടെ ഒരു ഗംഭീര ലുക്കൊന്നുമല്ല ആ പോസ്റ്ററുകൾക്ക്. ഭയങ്കര ഉദ്വേഗജനകമായ ഒരു സിനിമയോ ഒരു ക്രൈം ത്രില്ലറോ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയോ അതൊന്നും ഇതിനകത്തുണ്ട് എന്ന് ഒരു സൂചനയും പുറത്ത് തരുന്നില്ല. അതുകൊണ്ടെന്താ, തീരെ പ്രതീക്ഷയില്ലാതെ ജനങ്ങൾ കയറുന്നു. കണ്ടിറങ്ങുമ്പോൾ അവസാനത്തെ സീനാവുമ്പം എണീറ്റ് നിന്ന് കൈയടിച്ച് ഒരു ഗംഭീര അഭിപ്രായവും പറഞ്ഞ് പുറത്തു വരുന്നു. ആറാടുകയാണ് കൂട്ടുകാരെ, ആറാടുകയാണ്. അതേസമയം അമിത പ്രതീക്ഷയുടെ ഭാരത്തോടുകൂടി ചില സിനിമകൾ കാണാൻ പോയി നിരാശപ്പെട്ടത് ഓർക്കുന്നില്ലേ? നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഒരാൾ പെരുമാറുന്നില്ല എന്ന് വരുമ്പോൾ നിരാശ തോന്നും. പക്ഷേ നമ്മളുടെ വളരെ അടുപ്പമുള്ളൊരാൾ, നമുക്കേറെ സ്നേഹമുള്ള ഒരാൾ, നമ്മൾ ഒരിക്കലും ഇത്തരം പെരുമാറ്റം പ്രതീക്ഷിക്കാത്ത ഒരാൾ, അല്ലെങ്കിൽ വാശിയുടെ പുറത്തൊരാൾ എന്തെങ്കിലുമൊക്കെ നമ്മളോട് കാണിക്കുമ്പോൾ തിരിച്ച് പ്രതികരിക്കാൻ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ഒരു അഭിവാഞ്ച വരും. നമുക്ക് തിരിച്ചടിക്കാൻ തോന്നും, തിരിച്ച് പറയാൻ തോന്നും, വാശിയെടുക്കാൻ തോന്നും. അവനവനെ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. വിട്ട് പിടിയളിയ എന്ന് പറയാൻ എളുപ്പമാണ്, ചെയ്യാൻ അത്ര എളുപ്പമല്ല. പ്രായവും പക്വതയും അനുഭവങ്ങളും ഒക്കെയാണ് ഒരുപക്ഷെ ഇതിന് മനുഷ്യനെ പ്രാപ്തനാക്കുന്നത്. പക്ഷേ ഇത് വയസ്സാങ്കാലത്തെ ഈ ഒരു കഴിവ് കിട്ടൂ എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങൾ ഇത്തരത്തിലുള്ള വാശിയും വൈരാഗ്യവും കാണിച്ചതിന് ശേഷം വയസ്സാങ്കാലത്ത് നിരാശയോടെ തിരിഞ്ഞു നോക്കി വേണ്ടായിരുന്നു എന്ന് പറയാനേ പറ്റൂ. കാരണം ജീവിതം എന്ന് പറയുന്നത് ഇപ്പോഴാണ്, ഈ നിമിഷമാണ്, ഈ ഒരു സമയമാണ്. ഇത് ഇപ്പോൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് വിഷയം. അതും വെറുതെ ജീവിക്കാനല്ല, സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള മാർഗം. ആ മാർഗത്തിലെ ഒരു പ്രധാന വിഘാതമാണ് ഈ പറഞ്ഞ വിട്ടുപിടിക്കാൻ പറ്റായിക. നമ്മുടെ ജീവിതത്തിൻ്റെ മേലെ വേറൊരു വ്യക്തിക്കോ അല്ലെങ്കിൽ സംഭവത്തിനോ ഉള്ള അനാവശ്യമായ സ്വാധീനം എടുത്ത് കളയുക എന്നാണ് ശരിക്കും ഈ വിട്ടുപിടിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ആ ഒരു സമയം, ഇത് മുഴുവനും ഒരു അർഹതയുമില്ലാത്ത ഒരു വിഷയത്തിനോ വ്യക്തിക്കോ വേണ്ടി നമ്മൾ ഒഴിഞ്ഞു വയ്ക്കും. പ്രകോപനങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് വൈകാരികമായിട്ടുള്ള പ്രകോപനങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒരു 24 മണിക്കൂർ നേരത്തേക്ക് പ്രതികരിക്കില്ല എന്ന ഒരു സ്റ്റാൻഡ് എടുക്കുന്നതും വളരെ നല്ലതാണ്. അത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, യഥാർത്ഥ ജീവിതത്തിലും നിങ്ങൾ നാളെ സംസാരിക്കാം എന്ന് പറഞ്ഞ് ആ ഒരു വിഷയം മാറ്റിവെക്കാം, താൽക്കാലികമായി മാറ്റിവെക്കാം. വൈകാരികമായിട്ടുള്ള ആ ഒരു ഹൈപ്പ് ഉണ്ടല്ലോ, അത് താഴ്ന്നതിന് ശേഷം, കുറഞ്ഞതിന് ശേഷം അടുത്ത ദിവസം സംസാരിക്കാം. രണ്ടാമത്, എതിർപക്ഷത്തുള്ള ആളെക്കുറിച്ച് ചിന്തിക്കുക, അയാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക. അയാളുടെ ബാല്യകാലം, അയാളുടെ കൗമാരം, അയാൾ വളർന്നു വന്ന രീതികൾ, അയാൾ പഠിച്ച സ്ഥാപനങ്ങൾ, കുടുംബം, ഇങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. ഇതൊക്കെ കാരണം അയാൾ ഇങ്ങനെ പെരുമാറുന്നു എന്ന് മനസ്സിലാക്കുക, അത് ഉൾക്കൊള്ളുക, ആക്സെപ്റ്റ് ചെയ്യുക. അയാൾ അങ്ങനെയാണ്, ഞാൻ വരച്ച വരയിൽ, ഞാൻ പറയുന്ന രീതിയിൽ അയാൾക്ക് വരാൻ സാധിക്കില്ല, കാരണം അയാൾ ഞാനല്ല. എന്നാൽ ഞാൻ ഞാനാണല്ലോ, ഞാൻ അയാളല്ല. അയാൾ വളർന്ന സാഹചര്യമോ അയാളുടെ ആ ഒരു ചിന്തകളുടെ പാറ്റേണുകൾ ഉടലെടുക്കാൻ കാരണമായ സാഹചര്യങ്ങളോ എനിക്കില്ല. അപ്പം ഞാൻ എന്തിന് അയാളെ പോലെ ആവണം? ഞാൻ എന്തിനിത് മനസ്സിൽ കൊണ്ടു നടക്കണം? വൈ ഷുഡ് ഐ ക്യാരി ദിസ് ബേർഡൻ? ഇതിനർത്ഥം നമ്മളുടെ ആത്മാഭിമാനം പണയപ്പെടുത്തി, സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതെ എല്ലാം ഏറ്റുവാങ്ങി സഹിച്ച് അനുഭവിച്ച് നിൽക്കണം എന്നൊന്നുമല്ല. നോ പറയേണ്ടടുത്ത് നോ പറയുകയും വാക്കൗട്ട് നടത്തേണ്ടടുത്ത് വാക്കൗട്ട് നടത്തുകയും ബ്ലോക്ക് ചെയ്യേണ്ടത് ബ്ലോക്ക് ചെയ്യുകയും ഒക്കെ വേണം. നമ്മുടെ ഒരു വലയത്തിൽ നിൽക്കാൻ യോഗ്യതയോ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയോ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത്തരക്കാരെ നൈസായിട്ട് അവിടെ നിന്ന് ഗെറ്റ് ഔട്ട് ഹൗസ് അടിക്കാവുന്നതാണ്, അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷെ മനസ്സിൽ കൊണ്ട് നടക്കരുത് എന്നുള്ളതാണ്. ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണണം. ഏതോ ഒരു ബൈക്കിൻ്റെ പരസ്യത്തിൽ പറഞ്ഞ പോലെ, ഫിൽ ഇറ്റ് ഫോർഗെറ്റ് ഇറ്റ് എന്ന് പറഞ്ഞ പോലെ, വീണ്ടും വീണ്ടും റീവൈൻഡ് ചെയ്ത് നമ്മുടെ മനസ്സിലിട്ടത് കുഴയ്ക്കാതെ അങ്ങ് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കണം. ഗിവ് എ ക്ലോഷർ ടു ദിസ്. അതാണ് യഥാർത്ഥത്തിലുള്ള ലെറ്റ് ഗോ. എക്സ്പെക്റ്റേഷൻസ്, മറ്റുള്ളവരിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷൻസ്, അത് തകരുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ ബാധിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ വ്യക്തികളെയും സംഭവങ്ങളെയും എങ്ങനെയാണോ അതുപോലെ സ്വീകരിക്കാനുള്ളൊരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് ഒരു മൂലമന്ത്രമുണ്ട്, എന്തുകൊണ്ടോ അവരങ്ങനെയായിപ്പോയി എന്ന് വ്യക്തികളുടെ കാര്യത്തിലും, കഴിഞ്ഞത് കഴിഞ്ഞു നമുക്ക് വേറെ നോക്കാം എന്ന് പ്രതികൂല സംഭവങ്ങളുടെ കാര്യത്തിലും മനസ്സിൽ പറയാം. ഫലം കാംക്ഷിക്കാതെ മനസ്സിൽ തട്ടി പല ഒരു ഉരുവിടുക. ഈ മന്ത്രത്തിന് ഒരു രക്ഷയില്ലാത്ത ഫലമാണ് കേട്ടോ. ഈ എപ്പിസോഡ് ഫിലോമിന ഇവിടെ വിട്ടുപിടിക്കട്ടെ.